الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد، إنه مدلنا من ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം അൽ അഖീദത്തുൽ വാസിതിയ എന്ന ഗ്രന്ഥം വായിച്ച് പഠിക്കാൻ പോവാണ്. ഏതൊരു ഗ്രന്ഥം പഠിക്കാൻ തുടങ്ങുന്നതിന് മുൻപും അത് എഴുതിയ ഗ്രന്ഥകർത്താവിനെ കുറിച്ച് പഠിക്കുക എന്നത് അതിന്റെ രീതികളിൽ പെട്ടതാണ്. ഇന്നത്തെ നമ്മുടെ ദർസിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ ചരിത്രത്തെ കുറിച്ചാണ് വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ചരിത്രം വളരെ പ്രസിദ്ധമാണ്. അക്കാരണം കൊണ്ട് തന്നെയാണ് ഇബ്നു റജബ്നിൽ ഹംബലി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, വശുഹ്റതുഹു തുഗ്നി അനിൽ ഇത്നാബി ഫീ ദിക്രി, അദ്ദേഹത്തിന്റെ പ്രസിദ്ധി അത് അങ്ങേയറ്റമാണ് എന്നതിനാൽ അദ്ദേഹത്തെ കുറിച്ച് അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാവുന്നയാളാണ് അദ്ദേഹം, കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല എന്ന് ഇബ്നു റജബ് പറഞ്ഞേക്കാണ്. എന്തായാലും ഷെയ്ഖുൽ ഇസ്ലാമിന്റെ തർജുമ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. പല പണ്ഡിതന്മാരും അദ്ദേഹത്തിന് തർജുമ എഴുതിയിട്ടുണ്ട്. അലിമാം ഇദ്ദഹബി അദ്ദേഹത്തിന്റെ സീറു അലാമിൻ നുബലായിൽ ഷെയ്ഖുൽ ഇസ്ലാമിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു റജബ് ഇബ്നുൽ ഹംബലി ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു ദഖീഖിൻ അൽഈദ്, അതുപോലെ അൽബസാർ, ഇങ്ങനെ അനേകം പണ്ഡിതന്മാർ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതിയതായി കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ വളരെ ചുരുങ്ങിയ, അതിലെ വളരെ ചുരുക്കം മാത്രമാണ് നമ്മളിവിടെ ഇന്ന് വായിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഹുവ അഹ്മദു തഖിയുദ്ദീൻ അബുൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ അലി ഇബ്നു അബ്ദുൽ ഹലീം ഇബ്നു അബ്ദുസ്സലാം ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബുൽ ഖാസിം ഇബ്നു മുഹമ്മദ് ഇബ്നു ഖദർ ഇബ്നു അലി ابن عبد الله ابن تيمية الحراني. നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പേര് ഇത്ര പഠിച്ചാൽ, അഹ്മദ് തഖിയുദ്ദീൻ അബുൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ ഹലീം അൽഹറാനി, ഇത്ര എഴുതിയാൽ മതി. ബാക്കി ആരെങ്കിലും എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്റെ കയ്യിലുള്ള ചെറിയ റിസാല അത് പിന്നീട് ആരെങ്കിലും വായിച്ചു നോക്കിയാൽ അതിന് കിട്ടും. അദ്ദേഹത്തിന്റെ കുനിയത്ത് എന്താണ്? അബുൽ അബ്ബാസ്. പേര് അഹ്മദ് തഖിയുദ്ദീൻ. വാപ്പായുടെ പേര് ഇബ്നു അബ്ദുൽ ഹലീം, അബ്ദുൽ ഹലീം എന്നാണ് വാപ്പയുടെ പേര്. അഹ്മദ് തഖിയുദ്ദീൻ അബുൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ ഹലീം. അദ്ദേഹം ഇബ്നു തൈമിയ എന്ന പേരിലാണ് പ്രസിദ്ധനായത്. ഈ തൈമിയ എന്ന പേര് അത് എങ്ങനെയാണ് വന്നത് എന്ന കാര്യത്തിൽ പല അഭിപ്രായങ്ങളുണ്ട് ചരിത്രകാരന്മാർക്ക്. അതിൽ പ്രബലമായ ഒരു അഭിപ്രായം ഇദ്ദേഹത്തിന്റെ വല്ലിപ്പയായ മുഹമ്മദ്, അതായത് വല്ലിപ്പമാരിൽപ്പെട്ട മുഹമ്മദ്, നേരെ വല്ലിപ്പല്ല, കുറച്ചധികം മേലോട്ട് പ്രഭിതാക്കന്മാർ എന്നൊക്കെ പറയാവുന്ന മുഹമ്മദ്, അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പേരായിരുന്നു തൈമിയ. മുഹമ്മദ് എന്ന അദ്ദേഹത്തിന്റെ വല്യപ്പയുടെ ഉമ്മയുടെ പേരായിരുന്നു തൈമിയ. അവർ വഅദ് നടത്താറുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്, ക്ലാസ് എടുക്കാറുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. ആ കാരണത്താൽ അവർ പ്രസിദ്ധയായിരുന്നു, നാട്ടില് അറിയപ്പെട്ട സ്ത്രീയായിരുന്നു. എന്നാൽ ദീനിയായിട്ട് നല്ല അറിവുള്ള, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മാന്യയായ സ്ത്രീയായിരുന്നു തൈമിയ. അങ്ങനെ അവർ പ്രസിദ്ധയായിരുന്നു. അവരിലേക്കാണ് പിന്നീട് ഇവരുടെ കുടുംബം ചേർക്കപ്പെടാൻ തുടങ്ങിയത്, ഇബ്നു തൈമിയ. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ നിസ്ബ വന്നത് എന്നാണ് ചില ആളുകൾ പറയുന്നത്. അല്ലാഹു അഅലം, വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല, അദ്ദേഹം ജനിച്ചത് ഹിജ്റ വർഷം 661 661 ഹിജ്റ 661 റബീഉൽ അവൽ മാസത്തിൽ തിങ്കളാഴ്ച ദിവസമാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ജനിച്ചത് ഹറാൻ എന്ന പ്രദേശത്താണ്. ഹറാൻ അദ്ദേഹം ജനിച്ച് അദ്ദേഹത്തിന് 6 സന്ദർഭത്തിൽ, അദ്ദേഹത്തിന് 6 പ്രായമുള്ളപ്പോൾ തർത്താരികൾ, അറബിയിൽ തർത്താരികൾക്ക് എങ്ങനെ പറയാ, അത്തതാർ, തർത്താരികൾ അവർ ഹറാൻ എന്ന പ്രദേശം ആക്രമിച്ചു. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഹറാൻ എന്ന നാട്ടിൽ നിന്ന് നാടുവിട്ടു. അവർ ചെന്നെത്തിയത് ദിമഷ്കിലാണ്. ദിമഷ്ക് എന്ന് പറഞ്ഞാൽ ഡമസ്കസ് എന്നിന്നറിയപ്പെടുന്ന പ്രദേശമാണത്. അവിടെയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബം പിന്നീടുള്ള കാലഘട്ടം ജീവിച്ചത്, ദിമഷ്കിൽ. മാത്രമല്ല, ചെറിയ പ്രായത്തിൽ അദ്ദേഹം ദീനിന്റെ ബാലപാഠങ്ങൾ പഠിച്ചു തുടങ്ങിയതും ദിമഷ്കിലെ പണ്ഡിതന്മാരിൽ നിന്നാണ്. ഇരുപത് വയസ്സെത്തുന്നതിന് മുൻപ് ഫത്വ പറയാനുള്ള, മുഫ്തിയായി ഇരിക്കാനുള്ള യോഗ്യത അദ്ദേഹം നേടിയെടുത്തു. അത്രമാത്രം അൽമിയായി അദ്ദേഹം വളരെ മുന്നിലായിരുന്നു. 20 എത്തുന്നതിനു മുൻപ് തന്നെ അദ്ദേഹം മുസ്നദുൽ ഇമാം അഹമ്മദ് അനേകം തവണ അദ്ദേഹം വായിച്ചു, കേട്ടു, പല മശായിഖന്മാരിൽ നിന്നായി അദ്ദേഹം കേട്ടുപിടിച്ചു 20 മുൻപ്. അതുപോലെ തന്നെ കുതുബുസിത്ത, അതൊക്കെയാണ് കുതുബുസിത്ത, അൽ ബുഖാരി, മുസ്ലിം, അബു ദാവൂദ്, തിർമിദി, നസാഇ, ഇബ്നു മാജ്, ഈ 6 ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഹദീസിന്റെ കിതാബുകളിൽ ഏറ്റവും പ്രബലമായ, ഏറ്റവും പ്രസിദ്ധമായ 6 ഗ്രന്ഥങ്ങളാണിവ. ഈ 6 കിതാബുകൾ അദ്ദേഹം ഈ പ്രായത്തിനിടയിൽ വായിച്ചു തീർത്തു. അത് അദ്ദേഹം മശായിഖന്മാരിൽ നിന്ന് പഠിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ ചെറിയ പ്രായത്തിനിടയിൽ തന്നെ അദ്ദേഹം അൽമുഅ്ജമുൽ കബീർ, തബറാനിയുടെ മുഅ്ജമുൽ കബീർ എന്ന ഗ്രന്ഥവും പണ്ഡിതന്മാരിൽ നിന്ന് കേട്ടുപഠിച്ചു. ചെറിയ പ്രായത്തിൽ അദ്ദേഹം ഖുർആനെ ഹിഫ്ളാക്കിയിരുന്നു, പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതുപോലെ തന്നെ അദ്ദേഹം ലുഗത്ത് പഠിച്ചത് ഇബ്നു അബ്ദുൽ ഖവി എന്ന വ്യക്തിയുടെ അടുക്കൽ നിന്നാണ്. പിന്നീട് നമ്മൾ മുന്നേ പറഞ്ഞതല്ലേ, ഇമാം സീബവൈഹി, ലുഗത്തിലെ ഇമാമാണ് അദ്ദേഹം, അദ്ദേഹത്തിന്റെ കിതാബ് പഠിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ പഠിക്കാൻ ആരംഭിച്ചു. തഫ്സീറിൽ അദ്ദേഹം വളരെയധികം മുന്നിൽ പോയി. മുൻഗാമികളും പിൻഗാമികളുമായ ആളുകളിൽ പലരെക്കാളും അദ്ദേഹത്തിന് തഫ്സീർ അൽ ഖുർആനിന്റെ വിശദീകരണത്തിൽ കഴിവുണ്ടായിരുന്നു. ഈ പറഞ്ഞതെല്ലാം അദ്ദേഹം നേടിയെടുത്തത് അദ്ദേഹത്തിന് 20 വയസ്സ് എത്തുന്നതിന് മുൻപാണ്. ഇൽമിലുള്ള അദ്ദേഹത്തിന്റെ ഖുവ്വത്ത്, ശക്തി എന്താണ് എന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് വളരെ ശക്തമായ ഹിഫ്ദ് അള്ളാഹു നൽകിയിരുന്നു, ഹിഫ്ദിനുള്ള കഴിവ്. പണ്ഡിതന്മാർ ചില പറഞ്ഞേക്കാണ് എന്തു വായിച്ചാലും അദ്ദേഹത്തിന് അത് ഓർമ്മയിൽ നിൽക്കും, മറന്നുപോവുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു, അത്ര ശക്തമായ ഓർമ്മശക്തി ഉണ്ടായിരുന്നു. ചില ആളുകൾ പണ്ഡിതന്മാർ പറഞ്ഞു, വകഅന്നൽ ഇൽമ ഖദ് ഇഖ്തലത ബിലഹ്മിഹി വദമിഹി വസൈരിഹി. ഇൽമ അദ്ദേഹത്തിന്റെ മാംസത്തിലും രക്തത്തിലും ശരീരത്തിലും അലിഞ്ഞു ചേർന്നതുപോലെയായിരുന്നു. അത്രമാത്രം ഇൽമിൽ ജീവിക്കുകയും അതിൽ മുങ്ങിക്കുളിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ. അദ്ദേഹത്തെ കുറിച്ച് ഇമാം ഉൽ ബസ്സാർ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, വഇദാ ദകറ ആയതൻ ഔ ഹദീസൻ വബയ്യന മആനീഹി വമാ ഉരീദ ഫീഹി യഅജിബുൽ ആലിമു അൽ ഫതിനു മിൻ ഹുസ്നി ഇസ്തിംബാതിഹി. അദ്ദേഹം ഒരു ആയത്തോ ഒരു ഹദീസോ പറയുകയും അതിന്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ കഴിവുകളുള്ള, വളരെ അറിവുള്ള ഒരു പണ്ഡിതൻ പോലും അദ്ദേഹത്തിന്റെ കഴിവിൽ, അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ അത്ഭുതപ്പെട്ടു നിൽക്കാറുണ്ടായിരുന്നു. അതിലെ ചില ഉദാഹരണങ്ങൾ ഇൻഷാല്ലാ പിന്നീട് പറയാം. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് അദ്ദേഹം തന്റെ വസ്ത്രത്തിലും മറ്റുമൊക്കെ വളരെയധികം മിതത്വം പാലിച്ചിരുന്ന, അതുപോലെ തന്നെ വളരെയധികം ഇബാദത്തുകളിൽ മുന്നിൽ നിന്നിരുന്ന, അതുപോലെ തന്നെ നന്മ കൽപ്പിക്കുന്നതിലും തിന്മ വിരോധിക്കുന്നതിലും വളരെ ശക്തമായി നിലകൊണ്ടിരുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ വളരെ പ്രത്യേകമായ ഒരു കാലഘട്ടത്തിലാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹം ജീവിച്ചത്. ചരിത്രത്തിൽ വളരെ പ്രത്യേകമായ ഒരു കാലഘട്ടമായിരുന്നു അത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിനെ 3 മുസീബത്തുകൾ പ്രധാനമായും ബാധിച്ചിരുന്നു. ഒന്നാമത്തെ കാര്യം തർത്താരികളുടെ യുദ്ധമായിരുന്നു. തർത്താരികൾ അല്ലെങ്കിൽ തതാർ, അവരുടെ യുദ്ധം ശക്തമായി നിലകൊള്ളുന്ന കാലഘട്ടത്തിലാണ്, മുസ്ലിങ്ങളുമായി ഉള്ള അവരുടെ യുദ്ധം ശക്തമായി നിലകൊള്ളുന്ന കാലഘട്ടത്തിലാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം തർത്താരികൾക്കെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, ചരിത്രത്തിൽ അറിയപ്പെട്ട കാര്യം. അതുപോലെ തന്നെ രണ്ടാമത്തെ മുസീബത്ത് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചത് ഫ്രഞ്ച് ഭരണകൂടം അവരുടെ പല രാജ്യങ്ങളെയും കീഴടക്കിയിരുന്നു എന്നതാണ്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കും, അതായത് തർത്താരികളുടെ യുദ്ധം, അതുപോലെ ഫ്രാൻസിലെ ഭരണകൂടം അവരെ കീഴടക്കി എന്നത്, ഈ രണ്ട് കാര്യങ്ങൾക്കും അതിൻ്റെതായ സ്വാധീനങ്ങൾ അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ ചെലുത്താൻ സാധിച്ചിരുന്നു. നാട് വളരെ മോശമായി നിന്നിരുന്ന കാലഘട്ടമായിരുന്നു അത്. തർത്താരികൾ അവർ വിജയിച്ചടക്കിയതിലൂടെ അവർക്ക് അധികാരം ലഭിച്ച സ്ഥലങ്ങളിൽ ഇസ്ലാമിന് വിരുദ്ധമായ പല ജാതി ബിദ്അത്തുകളും ഖുറാഫാത്തുകളും, അതുപോലെ തന്നെ മോശം ശീലങ്ങളും വൃത്തികേടുകളും അവർ അവരുടെ വിജയത്തോടൊപ്പം കൊണ്ടുവന്നിരുന്നു. അവർ വിജയിച്ചടക്കിയ നാടുകൾ നശിപ്പിക്കുക എന്നത് അവരുടെ ശീലങ്ങളിൽ പെട്ടതായിരുന്നു. അപ്പ തർത്താരികൾ കീഴടക്കിയ നാടുകളിലായിരുന്നു അദ്ദേഹത്തിന്റെയും ജീവിതം, അല്ലെങ്കിൽ അവരുടെ ശല്യം നിലനിന്നിരുന്ന നാടുകളിലായിരുന്നു അദ്ദേഹത്തിന്റെയും ജീവിതം. സ്വാഭാവികമായിട്ടും അവിടുത്തെ മുസ്ലിങ്ങൾ തർത്താരികളുടെ വൃത്തികെട്ട ശീലങ്ങൾ, മോശമായ ശീലങ്ങൾ, അതിൽ ചിലത് മുസ്ലിങ്ങളെ സ്വാധീനിച്ച ഒരു കാലഘട്ടമായിരുന്നു അത്. പല ബിദ്അത്തുകളും ഖുറാഫാത്തുകളും കടന്നു വന്ന് മുസ്ലിം ഉമ്മത്തിൽ പിടിച്ചുവലി മുറുക്കിയ കാലഘട്ടമായിരുന്നു അത്. അതുപോലെ തന്നെ ഫ്രാൻസ്, നമുക്കറിയാം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം വലിയ ശത്രുക്കൾ വേറെ ഉണ്ടാവൂല ഫ്രാൻസിലുള്ള ആളുകളെക്കാൾ. അത് പണ്ടും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഫ്രാൻസുമായി, ഫ്രാൻസിന്റെ ഭരണകൂടം അവർ കീഴടക്കിയ അവരുടെ ബുസൈമിയയുടെ ജനന കാലഘട്ടം, അദ്ദേഹം ജനിച്ച സമയത്ത് ഫ്രാൻസിന്റെ ഭരണകൂടം ഇസ്ലാമിക നാടുകളിൽ നിന്ന് തിരിച്ചുപോകുന്ന കാലഘട്ടമാണ്. പക്ഷെ അവർ കീഴടക്കിയ കാലഘട്ടങ്ങളിൽ അവർ മുസ്ലിം ഉമ്മത്തിൽ വിട്ടേച്ചു പോയ അനേകം ബിദ്അത്തുകളും ഖുറാഫാത്തുകളും കുഫറും മറ്റു പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ നിലനിന്നിരുന്നു. മൂന്നാമത്തെ കാര്യം മുസ്ലിം ഉമ്മത്തിനെ ആ കാലഘട്ടത്തിൽ ബാധിച്ച മൂന്നാമത്തെ ഫിത്ന, മുസ്ലിം ഭരണാധികാരികൾ തമ്മിൽ പരസ്പരമുള്ള യുദ്ധങ്ങളായിരുന്നു. അത് ഉള്ളിലുള്ള ഫിത്നകളായിരുന്നു. പുറത്തുനിന്നുള്ള രണ്ട് ഫിത്ന ഒരു ഭാഗത്ത്, ഉള്ളിൽ ഒരു ഫിത്ന വേറെ. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ വിശേഷിപ്പിച്ചപ്പോൾ അലിമാം ഇബ്നുൽ അസീർ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ലഖദ് ബുലിയൽ ഇസ്ലാം വൽ മുസ്ലിമൂന ഫീ ഹാദിഹിൽ മുദ്ദതി ബിമസായിബ ലം യുബ്തല ബിഹാ അഹദു മിനൽ ഉമം. ഈ കാലഘട്ടത്തിലെ മുസ്ലിം ഉമ്മത്ത് ഇസ്ലാമും മുസ്ലിമീങ്ങളും മറ്റൊരു കാലഘട്ടത്തിലും അനുഭവിക്കാത്ത, മറ്റൊരു സമുദായത്തിലും അനുഭവിക്കാത്ത ഫിത്നകൾ അനുഭവിച്ച സമൂഹമാണ്. അങ്ങനെ ഒരു സാമൂഹിക ചുറ്റുപാടിനിടയിലേക്കായിരുന്നു അലിമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹം ജനിച്ചു വീണത്. ഫ്രാൻസുമായുള്ള ഈ യുദ്ധത്തെ മറ്റു പേരുകളിൽ ആളുകൾ വിശേഷിപ്പിക്കാറുണ്ട്, ഗസ്വു സലീബ്, കുരിശുയുദ്ധം എന്ന പേരിൽ. കുരിശുയുദ്ധം എന്ന പേരിൽ ചില ആളുകൾ പറയാറുള്ളത് ഈ സന്ദർഭത്തിൽ നടന്ന യുദ്ധത്തെ കുറിച്ചാണ്. നസ്രാനികൾ വളരെ വലിയ പ്രയാസങ്ങൾ മുസ്ലിം ഉമ്മത്തിന് ഉണ്ടാക്കിയ സന്ദർഭമായിരുന്നു ഈ സന്ദർഭം. ഇൽമിയായി മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ അതും വളരെ നല്ല അവസ്ഥയല്ലായിരുന്നു. മുസ്ലിം രാജ്യങ്ങൾ യുദ്ധങ്ങളിലും പോരാട്ടങ്ങളിലും പ്രയാസങ്ങളിലും കഴിഞ്ഞുകൂടിയ ഒരു കാലഘട്ടമായിരുന്നു എന്നതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ, അവരിലെ പണ്ഡിതന്മാർ പോലും നല്ല ഇസ്ലാമിക ചിന്തക്ക്, ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കാനും ദീനിയായ വിജ്ഞാനം അത് വളരെ ശക്തമാകാനും പറ്റിയൊരു സാഹചര്യമല്ലായിരുന്നു അത്. ഒരു ഭാഗത്ത് യുദ്ധം നടക്കുകയാണ്, സമാധാനമുള്ള അന്തരീക്ഷത്തിലെ ഈ പഠിപ്പിക്കലും പഠിക്കലൊക്കെ നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൽമിയായി വളരെയധികം ദുർബലത അനുഭവിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കാലഘട്ടം. എന്തിനധികം ഈ ഇജ്തിഹാദിന്റെ കവാടങ്ങൾ അത് പൂട്ടിയിടപ്പെട്ടിരിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച അനേകം പണ്ഡിതന്മാർ, ഫുഖഹാക്കൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. ഇജ്തിഹാദ് എന്ന് പറഞ്ഞ പരിപാടി തന്നെയല്ല, വെറും മദ്ഹബി തഖ്ലീദ് മാത്രം, മദ്ഹബുകൾ അന്ധമായി പിൻപറ്റുക എന്നുള്ളത്. പണ്ഡിതന്മാർക്ക് ഏറ്റവും കൂടുതൽ, ഏറ്റവും വലിയ പണി എന്താണ്? പണ്ഡിതന്മാർ മാക്സിമം പോയാലും അവർ ചെയ്യുന്നത് മദ്ഹബിന്റെ കിതാബുകൾ നോക്കുക, അതിൽ അഭിപ്രായങ്ങൾ എടുത്ത് നോക്കുക, ആ അഭിപ്രായം അതുപോലെ തന്നെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക. അതിൽ ശരി ഏതാണ്, തെറ്റ് ഏതാണ്, സഹീഹ് ഏതാണ്, ളഈഫ് ഏതാണ്, മൗദൂ ഏതാണ്, മഹ്ഫൂദ് ഏതാണ്, അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ചിന്തകളും ഒന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതായിരുന്നു മൊത്തത്തിൽ ആ സമൂഹത്തിന്റെ അവസ്ഥ. എന്നാൽ ഒന്നോ രണ്ടോ പണ്ഡിതന്മാർ അപ്പുറത്തും ഇപ്പുറത്തുമായി ഉണ്ടായിരുന്നു എന്നത് മറക്കാനും പാടില്ല. ശരി, ഈ കാലഘട്ടത്തിലാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല നാട്ടിൽ നിലനിന്നിരുന്ന ബിദഅത്തുകൾക്കെതിരെ പോരാടിക്കൊണ്ട് എഴുന്നേറ്റിരുന്നത്. അദ്ദേഹം സൂഫികൾക്കെതിരെ പോരാടി, ഖബറുകളെ പൂജിപ്പിച്ചിരുന്ന, ഖബറുകൾ പൂജിച്ചിരുന്ന, ഔലിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന, സിഹറും അതുപോലെ തന്നെ ഉറുക്കുമേലസുമൊക്കെ വ്യാപകമായി പ്രചാരത്തിലിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് അതിനെതിരെ ശബ്ദിച്ചു. അതുപോലെ തന്നെ മുഅ്തസിലത്തിന്റെയും അഷാരിയത്തിന്റെയും ഫിത്നകൾ ശക്തമായി നിന്നിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അതിനെതിരെ ഗ്രന്ഥങ്ങൾ എഴുതി, അവർക്കുള്ള മറുപടികൾ എഴുതി. അതുപോലെ തന്നെ ഖവാരിജുകളുടെയും മുർജിയത്തിന്റെയും ഫിത്നകളിൽ നിന്ന് അദ്ദേഹം മുസ്ലിം ഉമ്മത്തിനെ രക്ഷിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചു. സമൂഹത്തിൽ നിലനിന്നിരുന്ന വൃത്തികെട്ട ആചാരങ്ങൾ, ഉദാഹരണത്തിന് മുത്തലാഖ് പോലുള്ള ആചാരങ്ങൾ, മുത്തലാഖ് എന്ന് പറഞ്ഞാല് ഭാര്യനെ മൂന്ന് തലാഖും ചൊല്ല, മൂന്ന് തലാഖ് ചൊല്ലിയ ഭാര്യ ആരായി? പിന്നെ ഭാര്യ എന്നെ കല്യാണം കഴിക്കാൻ പാടില്ല. ഉതൈമിയ റഹിമഹുല്ലാഹു തആല അന്ന് നിലനിന്നിരുന്ന ഒരു വളരെ മോശമായ ആചാരത്തെ ശക്തമായി എതിർത്തിരുന്നു. എന്താണ്, ഒരാൾ ദേഷ്യം പിടിച്ചാൽ അയാൾ ഞാൻ നിന്നെ മൂന്ന് തലാഖും ചൊല്ലിയിരിക്കുന്ന ഒഴിവാക്കും, പിന്നെ ഈ പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ വേറെ ആള് അയാളെ ഈ പെണ്ണിനെ കല്യാണം കഴിക്കണം. അപ്പൊ അതിന് ചടങ്ങ് നിന്ന് കൊടുത്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ആ പെണ്ണിനെ ഒരു ദിവസത്തേക്ക് കല്യാണം കഴിക്കും, എന്നിട്ട് അടുത്ത ദിവസം രാവിലെ എന്ത് ചെയ്യും? തലാഖിൽ കൊടുക്കും. ഒരു ദിവസം കല്യാണം കഴിച്ചിട്ട് അന്ന് ആ പെണ്ണുമായി ചെയ്യേണ്ടതെല്ലാം അയാൾ ചെയ്യുകയും ചെയ്യും. ഇതായിരുന്നു, ഇതിനാണ് മുഹില്ല് എന്ന് പറയുക. അറബിയിൽ പറയുന്ന മുഹിൽ, ഹലാലാക്കി കൊടുക്കുന്നതാണ്. ചടങ്ങ് നിൽക്കാതെ നമ്മളെ ഭാഷയിൽ പറയാം. ഈ കാര്യം അദ്ദേഹം ഇതിനെ ശക്തമായി എതിർത്തു. നമ്മളെ നാട്ടിലുണ്ടായിരുന്നത് കുറച്ച് കാലഘട്ടം മുന്നേ വരെ, നമ്മുടെ കേരളത്തിൽ ഒരു 1940 മുന്നേ, അല്ലെങ്കിൽ 50 മുൻപ് ഈ കാര്യം കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുന്നേ വരെ വ്യാപകമായിരുന്നു. ഇത് ഭർത്താവിന്റെയും ഭാര്യനെ തലാക്കല്ലോ, മൂന്ന് തലാക്കല്ലോ, മൂന്ന് തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ഇസ്ലാമിലെ നിയമം എന്താണ്? ഒരു ഭാര്യയെ ഒരു തവണ തലാക്ക് ചൊല്ലി പിന്നെ തിരിച്ചെടുക്ക, പിന്നെ ഒരു തവണ കൂടി തലാക്ക് ചൊല്ലാം പിന്നെയും തിരിച്ചെടുക്ക, മൂന്നാമത്തെ തവണ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അവളെ തിരിച്ചെടുക്കണമെങ്കിൽ മറ്റൊരാൾ അവളെ കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കണം എന്ന് മാത്രമല്ല, അവളുമായി ബന്ധപ്പെടുകയും വേണം. അതിനുശേഷം മാത്രമേ പിന്നെ അവളെ കല്യാണം കഴിക്കൽ അനുവാദമുള്ളൂ. അപ്പോ ഇസ്ലാം ഈ തലാക്ക് മൂന്ന് പടികളായിട്ടാണ് നിശ്ചയിച്ചത്. പക്ഷെ ചില ആൾക്കാർ അവരെന്ത് ഈ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ മൂന്ന് തലാക്ക് ഞാൻ ചൊല്ലിയിരിക്കുന്നറി, പിന്നെ ഈ പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ അവരുടെ അഭിപ്രായ പ്രകാരം അവളെ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് സാധാരണ നാട്ടില് ആ പണി ചെയ്യലുള്ളത് ആരാണ്? മുസ്ലിയാക്കന്മാരാണ്. ഈ വൃത്തികേട് വ്യാപകമായി സമൂഹത്തിൽ നിലനിന്നിരുന്നു. ഇതിനെതിരെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല ശക്തമായി ഇതിനെതിരെ പോരാടി. അതിന്റെ പേരിൽ അദ്ദേഹം ജയിലിൽ വരെ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ തിന്മക്കെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ മുത്തലാഖ്, ഒരാൾ മൂന്ന് തലാഖ് ഒരുമിച്ച് ചൊല്ലിയാലും അത് ഒരൊറ്റ തലാഖ് മാത്രമേ ആകൂ എന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം തുറന്നു പറഞ്ഞതിനാൽ അദ്ദേഹം ജയിലിലടക്കപ്പെട്ടു. അനേകം ഫിത്നകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സമകാലികരായ പല ആളുകളുടെയും അസൂയ, ശക്തമായ അസൂയ അദ്ദേഹത്തിന് പല സന്ദർഭത്തിലായി നേരിടേണ്ടി വന്നതായി ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ഫിത്നകളിൽ ഒന്നാണ്, അദ്ദേഹം ഷാമിലായിരിക്കെ ചില ആളുകൾ, ചില പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ അഖീദയെ കുറിച്ച് ആക്ഷേപം ഉന്നയിച്ചു. ചില ആളുകൾ പറഞ്ഞു അദ്ദേഹം ഖബർ സിയാറത്ത് അംഗീകരിക്കുന്ന ആളല്ല എന്ന്. നമ്മൾ ആൾക്കാർ പറയുന്ന പോലെ തന്നെ അദ്ദേഹം ഖബർ സിയാറത്ത് അനുവദിക്കുന്നില്ല, എന്തിനധികം റസൂലുള്ളാന്റെ ഖബർ വരെ സന്ദർശിക്കാൻ പാടില്ല എന്നാണ് ഇബ്നു തൈമിയയുടെ അഭിപ്രായം എന്ന് ആ നാട്ടിലെ പണ്ഡിതന്മാർ പറഞ്ഞു പ്രചരിപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തെ രാജാവ് വിളിപ്പിച്ചു. ദിമഷ്കിൽ അദ്ദേഹത്തെ വിളിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് തന്റെ വാദങ്ങൾ അവതരിപ്പിക്കാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് അവർ ജയിൽ ശിക്ഷയാണ് വിധിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യത്തിന് അനുകൂലമായിട്ട് കൂടി അദ്ദേഹത്തെ അവർ ജയിലിൽ അടച്ചു. ഹിജ്റ വർഷം 705 അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടു. 2 കൊല്ലം അദ്ദേഹം ജയിലിലായിരുന്നു. ഹിജ്റ 707 അദ്ദേഹം ജയിൽ മോചിതനാകുന്നത്. ഈ ഫിത്ന അദ്ദേഹത്തിന്റെ അസൂയക്കാരിൽ നിന്നാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ അഖീദയെ കുറിച്ച് ആരോപണം ഉന്നയിച്ച ആളുകളിൽ നിന്നാണ് ഈ ഫിത്ന ഉണ്ടായത്. എന്നാൽ ജയിലിൽ നിന്ന് പുറത്തു കടന്ന അവസാനത്തെ വർഷം പിന്നെ അദ്ദേഹത്തെ അനുഭവിക്കേണ്ടി വന്ന ഫിത്ന സൂഫികളുടെ ഫിത്നയാണ്. സൂഫികൾ അദ്ദേഹത്തെ പറ്റി പലതും പറഞ്ഞ് പ്രചരിപ്പിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം വീണ്ടും ജയിലിലായി സൂഫികളുടെ ഫിത്നകൾ കാരണത്താൽ. ഹിജ്റ വർഷം 709 അദ്ദേഹം ഇസ്കന്ദരിയ എന്ന പ്രദേശത്ത് ദർസുമായി ജീവിക്കാൻ ആരംഭിച്ചു. ആളുകൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന രൂപത്തിൽ അദ്ദേഹം ഇസ്കന്ദരിയയിൽ കഴിച്ചുകൂട്ടി. കുറച്ചു കാലം ഏതാണ്ട് 7 മാസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഖാഹിറയിലേക്ക് തന്നെ, മിസറിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഈജിപ്തിലേക്ക് തിരിച്ചു വന്നു. ഈജിപ്തിലായിരുന്നു അദ്ദേഹം ജയിലിൽ കടന്നിരുന്നത്. ഈജിപ്തിന് അദ്ദേഹം ഇസ്കന്ദരിയയിലേക്ക് പോയി. അവിടെ നിന്ന് അദ്ദേഹം മിസറിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഹിജ്റ വർഷം 720 മുത്തലാഖിന്റെ വിഷയത്തിലുള്ള ഫത്വ പിൻവലിക്കാത്തത് കാരണത്ത് അദ്ദേഹത്തെ വീണ്ടും ജയിലടച്ചു. പലതവണ അദ്ദേഹം ജയിലിൽ കടന്നിട്ടുണ്ട്. ആ ജയിൽവാസം ഏതാണ്ട് 5 മാസത്തോളം അദ്ദേഹം അനുഭവിച്ചു. ഹിജ്റ വർഷം 726 അദ്ദേഹം ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ആരോപണങ്ങൾ കാരണത്താൽ വീണ്ടും ജയിലടക്കപ്പെട്ടു. ആ ഫിത്ന വളരെ ശക്തമായിരുന്നു. ഏതുവരെ എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ജയിലിൽ ഗ്രന്ഥങ്ങൾ എഴുതുന്നതിൽ നിന്നും പുസ്തകം വായിക്കുന്നതിൽ നിന്നുമൊക്കെ അധികാരികൾ തടഞ്ഞു വച്ചു. വായിക്കാൻ പാടില്ല എന്നത്. എന്നാണ് ജയിലടച്ചത് ഹിജ്റ വർഷം 726. അത്തവണ ആ ജയിലിൽ അടക്കപ്പെട്ട സന്ദർഭത്തിൽ ഹിജ്റ 728 ജയിലിലായിരിക്കും അദ്ദേഹം വഫാത്തായി. ദുൽഖാഅദ മാസം ഹിജ്റ വർഷം 728 അദ്ദേഹം ജയിലിൽ മരണപ്പെട്ടു, വഫാത്തായി. റഹിമഹുല്ലാഹു തആല. ജനങ്ങൾ അദ്ദേഹത്തിന്റെ ജനാസക്കു വേണ്ടി ഒരുമിച്ചു കൂടി, അത് ശക്തമായി ഒരുമിച്ചു കൂടി. മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ രണ്ടാലൊരു വിഭാഗം ആൾക്കാരല്ലാതെ അന്ന് അയ്യത്തസ്കാരത്തിന് വന്നിട്ടില്ല. ഒന്നല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ആൾക്കാർ, അല്ലെങ്കിൽ തിരക്ക് കാരണം ജനാസക്കു വരാൻ പറ്റാത്ത വയസ്സായ ആളുകൾ. ഇപ്പറഞ്ഞ രണ്ട് വിഭാഗമല്ലാതെ ബാക്കി എല്ലാവരും ജനാസക്കു വന്നു. ആരും ജനാസയിൽ നിന്ന് വിട്ടുനിന്നില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ജനാസക്ക് പങ്കെടുക്കാത്തുള്ളൂ, ബാക്കി അനേകം ആളുകൾ ആ ജനാസയിൽ പങ്കെടുത്തു. ഇതാണ് അദ്ദേഹത്തിന്റെ ചെറിയൊരു ചരിത്രം. അനേകം ഗ്രന്ഥങ്ങളുണ്ട് ഷെയ്ഖുൽ ഇസ്ലാമിന്, ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. അദ്ദേഹം പോയ നാട്ടിലൊക്കെ, അദ്ദേഹം യാത്ര ചെയ്ത നാടുകളിലൊക്കെ അദ്ദേഹം ഗ്രന്ഥങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട്. മിക്ക ഗ്രന്ഥ അദ്ദേഹത്തിന് വേറെ റഫറൻസ് ഗ്രന്ഥമൊന്നും ആവശ്യമില്ലായിരുന്നു, മിക്കതും ഹെഫദിൽ നിന്ന് തന്നെയായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. ഈ അഖീദത്തുൽ വാസിത്തിയ്യ നമ്മൾ പഠിക്കാൻ പോകുന്ന പുസ്തകം ആസറിന് ശേഷം ഇരുന്ന് മഗ്‌രിബിന് മുന്നേ എഴുതി തീർത്ത പുസ്തകമാണത്. ഒരാള് അസറിന്റെ മുന്നേ പറഞ്ഞു ഒരു പുസ്തകം എഴുതിത്തരാൻ, അസറിന് ശേഷം ഇരുന്ന് മഗ്‌രിബിന് മുൻപ് എഴുതി തീർത്തു കൊടുത്ത പുസ്തകമാണ് അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്നുള്ള കിതാബ്. അനേകം കിതാബ് ഇൻഷാല്ലാഹ് അഖീദത്തുൽ വാസിത്തിയ്യ എന്നതിന്റെ എഴുതാനുള്ള കാരണമൊക്കെ നാളെ നമ്മൾ പറയും. അദ്ദേഹത്തിന് അനേകം ഗ്രന്ഥങ്ങളുണ്ട്, അവയെല്ലാം ഒരുമിച്ച് കൂട്ടുക എന്നത് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ അത് സാധിക്കാത്ത കാര്യമാണ്. കാരണം അതിനുമാത്രം കിതാബുണ്ട്, വലുതും ചെറുതുമായി അനേകം ഗ്രന്ഥങ്ങൾ അദ്ദേഹം ബാക്കി വെച്ചു പോയിട്ടുണ്ട്. ഇബ്നു റജബ് ഇബ്നുൽ ഹംബലി അദ്ദേഹം പറഞ്ഞത് നോക്കൂ നിങ്ങൾ, വഅമ്മ തസാനീഫുഹു റഹിമഹുല്ലാഹ് ഫഹിയ അഷ്ഹറു മിൻ അൻ തുദ്കർ. ഷെയ്ഖിന്റെ കിതാബുകൾ അത് പ്രശസ്തമാണ്, അതിനെ കുറിച്ച് പറയേണ്ടതില്ല. വഅഅറഫു മിൻ അൻ തുൻകർ, അറിയില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കാത്ത വിധത്തിൽ അത് ആളുകൾക്കിടയിൽ അറിയപ്പെട്ടതാണ്. സാറത് സിയറ ശംസി ഫിൽ അഖ്താർ, സൂര്യനെ പോലെ അത് എല്ലാ നാടുകളിലും എത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു നാടും സൂര്യൻ എത്താത്തയില്ല, അതേപോലെയാണ് ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കിതാബുകൾ. വംതലഅത് ബിഹൽ ബിലാദു വൽ അംസാർ, നാടുകളും രാജ്യങ്ങളുമെല്ലാം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഖദ് ജാവസത് ഹദ്ദൽ കസറത്തി ഫലാ യുംകിനു അഹദുൻ ഹസ്റുഹ, ധാരാളം എന്ന് പറയാവുന്നതിൽ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ കടന്നുപോയിട്ടുണ്ട്, ഒരാൾക്കും അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. അതിനുമാത്രം ഗ്രന്ഥങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാമിന്റേതായി ഉണ്ട്. എന്നാൽ ചില കിതാബുകൾ അവയുടെ പേരുകൾ നമുക്ക് എഴുതിയെടുക്കാം. അദ്ദേഹത്തിന്റെ കിതാബുകൾ ചിലത് മാത്രം, ഒന്ന് അൽ ഇസ്തിഖാമ, അദ്ദേഹത്തിന്റെ കിതാബിന്റെ പേരാണ് അൽ ഇസ്തിഖാമ. രണ്ടാമത്തെ പേര് ബയാനു തൽബീസിൽ ജഹ്മിയ, ബയാനു തൽബീസി അൽ ജഹ്മിയ. മൂന്നാമത്തെ കിതാബ് അസ്സഫദിയ, അസ്സഫദിയത്തു അൽ ഇസ്ലാം സ്വാദ് ഇതിൽ ഞാൻ കുറച്ച് പരിചയമില്ലാത്ത കിതാബുകളാണ് ഈ പറഞ്ഞത്. ഇനി കുറച്ച് കിതാബുകൾ നിങ്ങൾ കണ്ടെത്തിക്കൊണ്ടുവരാം. ഷെയ്ഖുൽ ഇസ്ലാമിന്റേതായിട്ട് ഒരു 5-10 കിതാബുകൾ നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്താം. നാളെ എനിക്ക് കാണിച്ചു തരാം. ആരുടെ കിതാബുകളാണ്? ഇബ്നു തൈമിയയുടെ. പണ്ഡിതന്മാരിൽ ചില അദ്ദേഹത്തെ പുകഴ്ത്തിയ ചില വാക്കുകൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അൽ അല്ലാമ കമാലുദ്ദീൻ ഇബ്നു സംലക്, കമാലുദ്ദീൻ ഇബ്നു സംലക്കാനി അദ്ദേഹം പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് എഴുതിയെടുക്കാം, നോക്കിയിട്ട് എഴുതിയെടുത്തോളൂ. കാന ഇദാ സുഇല അൻ ഫന്നി മിനൽ ഇൽമി ദന്ന അർറായി വസ്സാമിഉ അന്നഹു ലാ യഅറിഫു ഗൈറ ദാലിക അൽ ഫൻ. അദ്ദേഹം ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് ചോദിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ ഉത്തരം പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അദ്ദേഹം ആകെ ആ വിഷയം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. വേറെ ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അറിവ് കണ്ടാൽ നമുക്ക് തോന്നും അദ്ദേഹം ഒരാൾ പഠിച്ചിട്ടുള്ള ഈ മനുഷ്യൻ ഈ വിഷയം മാത്രമാണ് പഠിച്ചത്. ഉദാഹരണത്തിന് ഉസൂൽ ഫിഖ്ഹിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉത്തരം കേട്ടാൽ തോന്നും അദ്ദേഹം പഠിച്ച ഉസൂൽ ഫിഖ്ഹാണ്, മറ്റു വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് അത്ര വിവരം ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. അഖീദയിൽ അദ്ദേഹത്തിന്റെ ഉത്തരം കേട്ടാൽ നമ്മൾ വിചാരിക്കും അദ്ദേഹം അഖീദയിലെ മുത്തഖസ്സിസാണ്, അഖീദ സ്പെഷ്യലൈസ് ചെയ്ത ആളാണ്. തഫ്സീറിൽ അദ്ദേഹത്തിന്റെ ഉത്തരം കേട്ട് കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കും അദ്ദേഹം തഫ്സീറാണ് പഠിച്ചിട്ടുള്ളത്, മറ്റു വിഷയങ്ങൾ അദ്ദേഹത്തിന് അത്ര അറിയില്ല. ഇങ്ങനെ ഏതൊരു ഫന്നു ചോദിക്കപ്പെട്ടാലും ആ വിഷയത്തിൽ ഏറ്റവും അറിവുള്ളവരെ പോലെ അദ്ദേഹം തോന്നിച്ചിരുന്നു. വഹക്കമ അന്ന അഹദ ലാ യഅറിഫുഹു മിസ്ലഹ, ഏതൊരു വിഷയത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞാലും ആളുകൾക്ക് തോന്നും ഇതുപോലെ ഈ വിഷയം പഠിച്ച വേറൊരാളുണ്ടാവില്ല എന്ന്. വഖാന അൽ ഫുഖഹാഉ മിൻ സാഇരിൽ അംസാർ വഖാന അൽ ഫുഖഹാഉ മിൻ സാഇരി ത്വാഇഫ് ഇദാ ജലസൂ മഅഹു ഇസ്തഫാദു ഫീ മദാഹിബിഹിം മിൻഹു മാ ലം യകൂനു അറഫൂഹു ഖബ്ല ദാലിക്. മദ്ഹബിലെ പണ്ഡിതന്മാർ അദ്ദേഹത്തോടൊപ്പം ഇരുന്നാൽ തങ്ങളുടെ മദ്ഹബിലുള്ള വിഷയങ്ങൾ, ഇതുവരെ തങ്ങൾ പോലും കേട്ടിട്ടില്ലാത്ത വിഷയങ്ങൾ അവർക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കാറുണ്ടായിരുന്നു. ഷാഫിഈ മദ്ഹബിൽ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ഇന്നുവരെ ഷാഫിഈ മദ്ഹബിലുള്ള ചില അഭിപ്രായങ്ങൾ, അവർ കേൾക്കാത്ത അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് കിട്ടും. അത്രമാത്രം അദ്ദേഹത്തിന് മദ്ഹബുകളെ കുറിച്ച് വിവരമുണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ജീവിച്ച ആൾക്കാർ പറയുന്ന വാക്കാണ്, ഇവരൊന്നും കളവ് പറയാത്ത ആൾക്കാരുമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇൽമ് എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ولا يعرف انه ناظر احدا فانقطع معه ولا تكلم في علم من العلوم سواء كان من علوم الشرع ام غيرها الا فاق فيه اهله. അദ്ദേഹം ആരെങ്കിലുമായി സംസാരിച്ചിട്ട് ഉത്തരമുട്ടിയതായി ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല. മാത്രമല്ല ഏതൊരു ഇൽമിൽ അദ്ദേഹം സംസാരിച്ചാലും, ദുന്യവിയായ ഇൽമാകട്ടെ മതപരമായ ഇൽമാകട്ടെ, രണ്ട് സംസാരിച്ചാലും, ഇപ്പൊ ബയോളജിയും ഫിസിക്സും ഒരാൾ സംസാരിക്കാന്നായിരിക്കാം, ഏത് സംസാരിച്ചാലും ഇല്ല ഫഖ ഫീഹി അഹല, അദ്ദേഹം ആ വിഷയം പഠിച്ച ആളുകളെ അവരുമായി സംസാരിച്ചാൽ അദ്ദേഹം തോൽപ്പിക്കാതിരിക്കുകയില്ല. കാരണം അതിനു മാത്രം അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു. ഇബ്നു ദഖീഖ് അൽഈദ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ലമ്മജ്തമഅതു ابن تيمية رأيت رجلا العلوم كلها بين عينيه يأخذ منها ما يريد ويدع ما يريد. ابن دقيق العيد അദ്ദേഹം പറയാണ്, ഞാൻ ഇബ്നു തൈമിയയെ കണ്ടുമുട്ടി, എനിക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം ഒരു പ്രത്യേകതരം മനുഷ്യനാണ്. ഇൽമിൽ നിന്ന്, വിജ്ഞാനത്തിൽ നിന്ന് തനിക്ക് ആവശ്യമുള്ള അദ്ദേഹം എടുക്കുന്നു, തനിക്ക് ആവശ്യമുള്ള അദ്ദേഹം ഒഴിവാക്കുന്നു. എന്നാൽ അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു, ഒരു പ്രയാസവുമില്ലാതെ. അബുൽ ബഖാ സുബ്കി അദ്ദേഹം പറഞ്ഞ വാക്കുവാണെങ്കിൽ എഴുതി വെച്ചോളൂ, സുബ്കിയുടെ വാക്കാണ്. സുബ്കി പറഞ്ഞു, വല്ലാഹി യാ ഫുലാൻ, അല്ലാഹു സത്യം, ഹേ മനുഷ്യ, മാ യുബ്ഗിദു ഇബ്നു തൈമിയത ഇല്ലാ ജാഹിലുൻ ഔ സാഹിബു ഹവാ. മാ യുബ്ഗിദു, വെറുപ്പ് കാണിക്കുകയില്ല, ബിബ്നു തൈമിയത ഇബ്നു തൈമിയയോട്, മാ യുബ്ഗിദു ഇബ്നു തൈമിയത ഇബ്നു തൈമിയയോട് ഒരാളും വെറുപ്പ് കാണിക്കുകയില്ല, ഇല്ല ജാഹിൽ, ഒന്നല്ലെങ്കിൽ അവൻ ജാഹിലായിരിക്കും, ഔ സാഹിബു ഹവ, അതല്ലെങ്കിൽ ദേഹേച്ഛയെ പിൻപറ്റുന്നയാളായിരിക്കും, അതല്ലാത്ത ഒരാളും ഇബ്നു തൈമിയയോട് ദേഷ്യം കാണിക്കില്ല. അലിമാം ദഹബി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞ വാക്ക് നോക്കൂ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇമാം ദഹബി അദ്ദേഹം പണ്ഡിതന്മാരെ വിശേഷിപ്പിക്കുമ്പോൾ കൃത്യമായ വാക്കുകൾ തെരഞ്ഞെടുത്താണ് ഉപയോഗിക്കുക. ഇമാം അസ്-സഹബി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയുന്നു ഇബ്നു തൈമിയയെ കുറിച്ച്, അദ്ദേഹം പറഞ്ഞു, അശ്ശൈഖു അൽ ഇമാമു അൽ ആലിമു അൽ മുഫസ്സിറു അൽ ഫഖീഹു അൽ മുജ്തഹിദു അൽ ഹാഫിദു അൽ മുഹദ്ദിസു ഷൈഖുൽ ഇസ്ലാമി نادرة العصر ذو التصانيف الباهرة والذكاء المفرط. ذهبي ورد ذهبي ورد الشيخ الإمام العالم المفسر الفقيه فقه اللي باندي تيمو الله يعلم المجتهد قويشنا تنار هذي ولا باندي ذن الحافظ പത്തൊമ്പതിനായിരത്തിന് മേലെ ഹദീസുകൾ പഠിച്ച ആളുകൾക്കാണ് ഹാഫിൽ എന്ന് അറിയാം അവരുടെ അടുത്ത്. ഖുർആൻ ഹാഫിൽ നിന്നല്ല, 50,000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഹദീസുകൾ കാണാൻ പഠിച്ച ആൾക്കാണ് ഹാഫിൽ എന്ന് മുഹദ്ദിസുകളുടെ ഭാഷയിൽ പറയാം. അൽ മുഹദ്ദിസ് ഷെയ്ഖുൽ ഇസ്ലാം നാദിറത്തുൽ അസർ, നാദിറ എന്ന് പറഞ്ഞത് അപൂർവമായി ഓരോ കാലഘട്ടത്തിലും കാണപ്പെടുന്നയാൾ. ദു തസാനീഫിൽ ബാഹിറ, വളരെ പ്രബലമായ ഗ്രന്ഥങ്ങളുടെ രചയിതാവ്. വസ്സഖാ ഇൽ മുഫറിത്, നല്ല അങ്ങേയറ്റത്തെ ബുദ്ധിയുള്ള വ്യക്തിത്വം. ഇമാം അദ്-ദഹബി അദ്ദേഹം ഇബ്നു തൈമിയയെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞ ചില വാക്കുകൾ ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഉദ്ദേശിക്കുന്ന ആളുകൾ അത് എടുത്തു നോക്കാം. അദ്ദേഹം പറഞ്ഞ, ഇമാം അദ്-ദഹബി അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് മാത്രം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കാന ഖവ്വാലൻ ബിൽ ഹഖ്, അദ്ദേഹം ഷേഖിനെ പറ്റി പറഞ്ഞു, കാന ഖവ്വാലൻ ബിൽ ഹഖ്, അദ്ദേഹം സത്യം തുറന്നു വെട്ടി തുറന്നു പറയുന്ന ആളായിരുന്നു, സത്യം വെട്ടി തുറന്നു പറയുന്ന ആളായിരുന്നു. നഹാ അനിൽ മുൻകർ, തിന്മയെ അങ്ങേയറ്റം വിരോധിക്കുന്ന ആളായിരുന്നു. ലാ തഅഖുദുഹു ഫില്ലാഹി ലൗമ തലായിം, അള്ളാഹുവിന്റെ വിഷയത്തിൽ അദ്ദേഹത്തെ ഒരാക്ഷേപകന്റെ ആക്ഷേപവും പിടികൂടിയിരുന്നില്ല. അങ്ങനെ ആരാക്ഷേപിച്ചാലും അള്ളാഹിന്റെ വിഷയത്തിൽ അദ്ദേഹം അത് മൈൻഡ് ചെയ്യില്ല. ദാ സത്വത്തിൻ വഇഖ്ദാം വഅദമി മുദാറാത്തിൽ അഗ്യാർ, എത്ര വലിയ ആൾക്കാരായിട്ടെ അവരോട് മുദാറാത്ത് കാണിക്കുന്ന പരിപാടിയില്ല. കാരണം അവരോട് പുറത്തേക്കൊന്നും ഉള്ളിലേക്കൊന്നും കാര്യം തുറന്നു പറയാന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം. വമൻ ഖാലതഹു വഅറഫഹു ഖദ് യൻസിബുനി ഇല തഖ്സീരി ഫീ വസ്ഫി, അദ്ദേഹത്തെ കുറിച്ച് അറിവുള്ള ആളുകൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം വായിച്ചാലും അവർ ചിലപ്പോൾ എന്നെ കുറിച്ച് പറഞ്ഞേക്കാം, ഞാൻ ഷെയ്ഖുൽ ഇസ്ലാമിനെ കുറിച്ച് വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം കുറെ എഴുതിയിട്ടുണ്ട് ഇബ്നു തൈമിയെ കുറിച്ച്. അതൊക്കെ എഴുതിയതിനു ശേഷം അദ്ദേഹം പറയുകയാണ്, ഇബ്നു തൈമിയെ കുറിച്ച് അറിയുന്ന ആളുകൾ ഇതൊക്കെ വായിച്ചാലും അവർ ചിലപ്പോൾ എന്നെ കുറിച്ച് പറഞ്ഞേക്കാം, ഞാൻ ഇബ്നു തൈമിയയെ കുറിച്ച് വേണ്ടത്ര പറഞ്ഞിട്ടില്ല എന്ന്. എന്നാൽ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമാണ് അദ്ദേഹത്തിന്റെ ജീവിതം എന്നാണ് ഇമാം അദ്-ദഹബി ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ചരിത്രം മലയാളത്തിൽ നിങ്ങൾക്ക് ലഭ്യമായ ഒരു പുസ്തകമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും സലഫി മദ്ഹബും സലഫി അഖീദയും അബ്ദുൽ ജബ്ബാർ പി അബ്ദുൽ ജബ്ബാർ തുറക്കൽ അല്ലെ, അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. ഹഫളഹുല്ലാഹു വറാഅ, അദ്ദേഹത്തിന് അനേകം ഖിദ്മത്തുകളുണ്ട് എൽമിന്റെ വിഷയത്തിൽ. അദ്ദേഹം വളരെ വയസ്സുചെന്ന പണ്ഡിതനാണ്, കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും സലഫി അഖീദയും വിമർശകരും, ജാമിയ സലഫിയയിൽ നിന്ന് പണ്ട് പുറത്തിറക്കിയ പുസ്തകമാണ്. നല്ല പുസ്തകമാണ്, ഈ വിഷയത്തിൽ വായിക്കാവുന്ന നല്ലൊരു പുസ്തകമാണത്. പി ജെ തുറക്കൽ എന്ന പേരിലായിരിക്കും ആ പുസ്തകം ചിലപ്പോൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ. അബ്ദുൽ ജബ്ബാർ അദ്ദേഹത്തിന്റെ പേര് മൗലവി, അബ്ദുൽ ജബ്ബാർ മൗലവി എന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിട്ട് പുസ്തകത്തിൽ എഴുതിയിരുന്നത് അബ്ദുൽ ജബ്ബാർ മൗലവി എന്നാ തോന്നുന്നു. അതല്ലേ, അദ്ദേഹമല്ല, വേറെ അബ്ദുൽ ജബ്ബാർ. അദ്ദേഹം വളരെ വയസ്സുള്ള പണ്ഡിതനാണ്, അദ്ദേഹം ഇപ്പോൾ ചിലപ്പോൾ അസുഖമായി കിടക്കരുത്, വളരെ പ്രായമുള്ള പണ്ഡിതനാണ്. ആ ജബ്ബാർ മൗലവി, ജബ്ബാർ മൗലവി എന്നാണ് എനിക്ക് മനസ്സിലാവും, അബ്ദുൽ ജബ്ബാർ മൗലവിയാണത്. പി ജെ തുറക്കൽ എന്നുള്ള പേരിൽ എഴുതിയിരുന്നൊക്കെ അദ്ദേഹം. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് നല്ല പുസ്തകമാണ്, ഈ വിഷയത്തിൽ വായിക്കാവുന്ന മലയാളത്തിൽ വായിക്കാവുന്ന ഏറ്റവും നല്ല പുസ്തകമാണ്. അതിലെ ഭാഷ വളരെ മനോഹരമല്ലെങ്കിൽ കൂടി മാഷാ അല്ലാ ജസാഹുല്ലാഹു ഖൈറൻ, വളരെ നല്ല പുസ്തകമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം നല്ല ഖിദ്മത്തുള്ള പണ്ഡിതനാണ്, ഇസ്ലാമിന്റെ മാർഗത്തിൽ സലഫി അഖീദക്കു വേണ്ടി വളരെ നന്നായി പരിശ്രമിച്ച ഒരു പണ്ഡിതനാണ് അദ്ദേഹം. അള്ളാഹു സുബ്ഹാന അദ്ദേഹത്തിന് പ്രതിഫലം കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ചരിത്രവും അതേപോലെ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ അതിലെ മറുപടി, നല്ല പുസ്തകമാണ് ഇബ്നു തൈമിയയും സലഫി അഖീദയും വിമർശകരും. ഈ പുസ്തകം ചിലപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടാവും, ഞാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരണ്ടു. അതിൽ ഇബ്നു തൈമിയയുടെ ചരിത്രം വളരെ ചുരുക്കിയിട്ടുണ്ട്, വളരെയധികം ഒന്നുമില്ല. എന്നാലും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന്റെ വില മനസ്സിലാവും, ഇബ്നു തൈമിയയുടെ വില മനസ്സിലാവും. നല്ല പുസ്തകമാണ് ആ വിഷയത്തിൽ, ഈ വിഷയത്തിൽ വായിക്കാവുന്ന വളരെ നല്ല പുസ്തകമാണ് ഇബ്നു തൈമിയയുടെ ഈ പുസ്തകം. അപ്പൊ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ചെറിയൊരു ചരിത്രമാണ് ഞാൻ പറഞ്ഞത്, ഇത് മാത്രം. ഇതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രം പൂർത്തീകരിക്കപ്പെടുന്നില്ല. ഫനഖൂലു ഹാദാ വറഹിമ അല്ലാഹു ഷെയ്ഖൽ ഇസ്ലാം ഇബ്നു തൈമിയത റഹിമ അല്ലാഹു തആല വസ്കനനാ വയ്യാഹു ഫീ ജന്നാതിഹിൽ ഫിർദൗസ് അൽ അഅ്ല മിൻ ജന്നതിഹി വല്ലാഹു വലിയ്യു തൗഫീഖ് വസല്ലല്ലാഹു വസല്ലം وبارك على نبينا محمد وعلى آله وصحبه وسلم، وآخر دعوانا الحمد لله رب العالمين.